ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലീം, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ദാമോദരൻ അകത്തെ കാമാർത്തിയോടെ നടന്നു. ദാമോദരൻ കാശിയുടെ മുറി ലക്ഷ്യമാക്കി മുകളിലേക്ക് ഓടി. അയാൾ റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ ജാനി കാശിയുടെ പിള്ളോ കെട്ടിപ്പിടിച്ചുറങ്ങുകയായിരുന്നു. ഒരു നിമിഷം അയാൾ അവൾ തന്നെ നോക്കി നിന്നു. അവളുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും വെളിയിൽ കാണുന്നുണ്ടോ എന്ന് അയാൾ ആർത്തിയോടെ കണ്ണുകൾ കൊണ്ട് പരതി. അവൾ പുതച്ചു മൂടി കിടക്കുകയായിരുന്നു. ഭാഗീരഥി മുമ്പിൽ കിടക്കുന്ന പോലെ അയാൾക്ക് തോന്നി.
എന്റെ സ്വപ്ന സുന്ദരി, ദൈവം എന്റെ കൂടെയാണ്, ഇല്ലെങ്കിൽ ഈ നിമിഷം എനിക്ക് ഒരുക്കി തരുമോ?
ബെഡിൽ ഉറങ്ങുന്ന അവളെ നോക്കിയെന്നുകൊണ്ട് അയാൾ പറഞ്ഞു. മാളവിക പട്ടുപാവടയും പിടിച്ച് തുള്ളിച്ചാടി ഗേറ്റിന് വെളിയിലേക്ക് എത്തിയതും ആനന്ദ് ഗുണ്ടകളോട് വണ്ടി മുമ്പോട്ട് എടുക്കാൻ പറഞ്ഞതും കാശിനാഥന്റെ ബുള്ളറ്റ് മാളവികയുടെ മുമ്പിൽ വന്ന് നിന്നു. അവനെ കണ്ടതും അല്പം മാറി നിൽക്കുന്ന അവരുടെ കാർ പിന്നോട്ട് വലിഞ്ഞു.
ഹായ് കാശിയേട്ടാ.
അവൾ ഓടിപ്പോയി ബുള്ളറ്റിലിരിക്കുന്ന കാശിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു.
ഏട്ടന്റെ മാളൂട്ടി എങ്ങോട്ടാ? ഞാനോ സച്ചിയുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങാൻ കാശിയിട്ട് നില പോയിട്ടെന്ന് വരാഞ്ഞ്.
അവിടെ അരുന്ധതി അമ്മയുണ്ടാവും, കുറച്ച് തിരക്കായി പോയി കുഞ്ഞ, അതാ ഇന്നലെ വരാഞ്ഞ്. ഏട്ടന് വലിയ കളിക്കാരനാവണ്ടേ, ചോക്ലേറ്റ് ഏട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ആണോ?
അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. കാശി പറഞ്ഞത് കേട്ട് അവൾ ബുള്ളറ്റിൽ കയറി. വീട്ടിലേക്ക് ഗേറ്റ് കടന്ന് ബുള്ളറ്റ് പോകുന്ന കണ്ട് കാറിലിരിക്കുന്ന ആനന്ദിന്റെ മുട്ടുവിറക്കാൻ തുടങ്ങി.
ദാമോയെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. അജു പറഞ്ഞു നേരാ, പെണ്ണിന്റെ പേര് കേട്ട മതി, അവന് പിന്നെ കണ്ണു കാണില്ല, ചെവിയും കേൾക്കില്ല, നാശം.
ആനന്ദ് ദാമോദരന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു.
ഈ ചെറ്റി എന്തിനാ വിളിക്കുന്നത്?
ദാമോദരൻ ബെഡിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കി അരിശത്തോടെ പറഞ്ഞു. അയാൾ ജാനിയെ നോക്കി ഫോണുമായി ബെഡിലിരുന്നു. അപ്പോഴാണ് അയാൾ കാശിനാഥന്റെ ബുള്ളറ്റിന്റെ സ്വരം കേട്ടത്. ഒരു നിമിഷം ബോധം വന്ന പോലെ അയാൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനാല വഴി താഴേക്ക് നോക്കി. കാശി അകത്തേക്ക് കയറുന്നു കണ്ടതും അയാൾ വിറച്ചുകൊണ്ട് എങ്ങോട്ട് ഓടണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. അതിനിടയിൽ ജാനി മിഴികൾ പതിയെ ചിമ്മിത്തുറക്കുന്ന കണ്ടതും അയാൾ പെട്ടെന്ന് കുനിഞ്ഞുകൊണ്ട് കട്ടിലിനടിയിൽ കയറി. അപ്പോഴേക്കും കാശിയും ആളൂട്ടിയും മുറിയിലേക്ക് വന്നു. കട്ടിലിനടിയിൽ കിടക്കുമ്പോൾ കാശിനാഥന്റെ കാലുകൾ അടുത്തേക്ക് വരുന്തോറും ദാമോദരൻ വായു പൊത്തി കിടുകിട വിറച്ചു. ശ്വാസം പോലും പുറത്തേക്ക് വിടാൻ അയാൾക്ക് ഭയം തോന്നി.
കാശിയേട്ടാ.
കാശിയെ കണ്ടതും കൊഞ്ചലോടെ ജാനി കൈനീട്ടി വിളിച്ചു.
നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാനി, കൊഞ്ചരുതെന്ന്.
അവളുടെ മുടിയിൽ കാശി താലോടി ശാസിച്ചതും ജാനി അവനെ കണ്ട പൊലിവിൽ കൊഞ്ചിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റ് നിന്ന് അവന്റെ മേലേക്ക് ചാഞ്ഞു. അവളെ കാശി ചുറ്റിപ്പിടിച്ചെടുത്തു.
അയ്യേ, ഈ ജാനി ചേച്ചി എന്താ കൊച്ചുകുട്ടിയാ?
കാശി അവളെ എടുത്തു നിൽക്കുന്നത് കണ്ട് മാളൂട്ടി മൂക്കിനുമ്പിൽ വിരൽ വെച്ചുകൊണ്ട് അവളെ കളിയാക്കി ചോദിച്ചു.
ആണല്ലോ, ഇത്തിരി കുഞ്ഞാകുമ്പോൾ എൻ്റെ ഏട്ടനെന്നെ മടിയിലിരുത്തി എനിക്ക് പൊട്ടൂത്തി തന്നിട്ടുണ്ട്, കണ്ണെഴുതി തന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞായിരുന്നു ഞാൻ.
അവൻ്റെ മീശ വിരിച്ചുകൊണ്ട് ജാനി കൊഞ്ചനോട് പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് കാശിയുടെ മിഴികൾ നിറയുന്നത് മാളൂട്ടി ശ്രദ്ധിച്ചു. ജാനി അവൻ്റെ കഴുത്തിൽ കൈചുറ്റി തോളിൽ കിടക്കുകയായിരുന്നു. അവർക്ക് സ്വകാര്യത നൽകിക്കൊണ്ട് മാളൂട്ടി അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. ജാനി കാശിയോട് കൊഞ്ചിക്കൊണ്ട് അവൻ്റെ കവിളിലും നെറ്റിലും ചുംബിക്കുന്ന കണ്ട് കട്ടിലിനടിയിൽ കിടക്കുന്ന ദാമോദരൻ കലിയോടെ കൈ ചുരുട്ടി.
ജാനിക്കുട്ടി പോയി കുളിച്ചോട്ടോ, കാശിയേട്ടൻ താഴെ പോയി കോഫി എടുത്തിട്ട് വരാം.
അവളെ താഴെ ഇറക്കിക്കൊണ്ട് കാശി പറഞ്ഞു.
വേണ്ട, ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം, ഇന്നലെ എന്നെ ഒറ്റക്കാക്കി പോയില്ലേ, എനിക്ക് നല്ലോണം വിഷമായിട്ടോ.
അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ തിരിപ്പിടിച്ചുകൊണ്ട് പരിഭവത്തോടെ അവൾ പറഞ്ഞു.
ഞാനൊരു ആവശ്യത്തിന് പോയതല്ലേ, സ്വപ്നത്തിലേക്ക് എനിക്ക് പറക്കണ്ടേ, പോയാൽ ഇങ്ങോട്ട് വരില്ല ഞാൻ.
പിന്നെന്തിനാണ് ഈ നുണക്കുഴിക്കാവളിങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്? അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കാശി ചോദിച്ചു. വാ തോരാതെ പരിഭവങ്ങൾ ചൊരിയുന്ന അവളെയും നെഞ്ചോട് ചേർത്ത് കാശി നിൽക്കുമ്പോൾ ദാമോദരന് അവനെ കൊലപ്പെടുത്തി അവളെ സ്വന്തമാക്കാൻ തോന്നി. ജാനി മാളൂട്ടിയുടെ അടുത്തേക്ക് റൂമിൽ നിന്ന് പോയി. കാശി ബെഡിലിരിക്കുമ്പോൾ എന്നത്തെയും പോലെ കാരാട്ടിക്കൊണ്ടിരുന്നു. അവൻ്റെ പാദങ്ങൾ ദേഹത്ത് തട്ടുമെന്ന് പേടിച്ച് അയാൾ പിന്നിലേക്ക് ഭയത്തോടെ വലിഞ്ഞു. അവൻ ബെഡിലേക്ക് കിടന്നപ്പോൾ ദാമോദരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആലോചിച്ചുകൊണ്ടിരുന്നു.
ആ, ഞാനിപ്പോ വന്ന് കയറിയതുള്ളു ജോ, ആദി വിളിച്ചിരുന്നു. ആ തെണ്ടി സിദ്ധാർത്ഥം മുങ്ങിയെന്ന് ആദി ഇപ്പോഴാ എന്നോട് പറഞ്ഞത്. വീട്ടില്ല ഞാൻ അവനെ, എന്റെ ജീവിതം ഇല്ലാതാക്കിയ നായാണവൻ.
കാശിനാഥൻ കലിയോടെ ബെഡിൽ കിടന്ന് പറയുന്ന കേട്ട് ദാമോദരൻ ചിരിയടക്കാൻ പാടുപെട്ടു. അയാൾ പതിയെ മുന്നോട്ട് നീങ്ങി വെളിയിലേക്ക് ഇറങ്ങി തലപൊക്കി നോക്കുമ്പോൾ കാശി തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. കാശി ജോയോട് സംസാരിച്ചതിന് ശേഷം ഫോൺ ബെഡിൽ വെച്ച് തിരിഞ്ഞിരുന്നു. അവന് നെറ്റിയൊന്ന് ചുളിഞ്ഞു.
ബെഡിൽ നിന്ന് ഫോൺ എടുത്ത് അവൻ നിലത്തേക്ക് ഇറങ്ങി. അവൻ ആദിക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ ഗോവണിപ്പടിയിൽ നെരുവിന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്ന ദാമോദരനെയാണ് കണ്ടത്. എല്ലാവരും കാവലമ്മ ക്ഷേത്രത്തിൽ പോയി വന്നിരുന്നു. കാശിയെ കണ്ടതും ദാമോദരൻ ഒന്ന് ഭയന്നു.
നിങ്ങളെന്താ ഇവിടെ? എന്താ മോനെ, എന്നോട് ഇപ്പോഴും ദേഷ്യമാണ്? അരുന്ധതി അമ്മയുടെ കൂടെയുള്ളവർ ഞങ്ങൾക്കെന്നും ശത്രുക്കളാണ്. താനും അനന്തനും അരുന്ധതിയുള്ള ഒറ്റ കെട്ടാണ്. ഒയ്ക്കോ ഇവിടുന്ന്. കാശി അയാളോട് ദേഷ്യപ്പെട്ടു. മോനെ, ഞാനിപ്പോ ഒരു തെറ്റിന് അവരോടൊപ്പം നിൽക്കാറില്ല. അവരൊരു വൃത്തികെട്ട സ്ത്രീയാണ്. ഇത്രയും കാലം അവരുടെ കീഴിൽ അവരുടെ ആട്ടും തൂപ്പും കേട്ട് ഞാൻ ജീവിച്ചു. ഇനിയെങ്കിലും എനിക്ക് നല്ല മനുഷ്യനായി ജീവിക്കണം. എന്റെ ഭാര്യയും മക്കളുള്ള സന്തോഷകരായ ജീവിതം എന്ന് വെറുക്കല്ലേ മോനെ, അയാൾ കള്ളക്കാച്ചിലൂടെ പറഞ്ഞു.
ആ പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നല്ലേ പറയാറ്. നല്ലൊരു അച്ഛനായി ഇനിയെങ്കിലും എന്റെ അച്ഛനെ വേദനിപ്പിക്കാതെ ജീവിക്കണം.
കാശി സൗമ്യമായി പറഞ്ഞപ്പോൾ ദാമോദരൻ ഉള്ളിൽ പകവെച്ച് പുറത്ത് പുഞ്ചിരിച്ചു.
മോനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എന്താ?
ഇവിടെ നിന്ന് ആരെങ്കിലും കേട്ടാലോ മോനെ?
എന്നാ നിങ്ങൾ വാ, നമുക്ക് ആ മുറിയിലേക്ക് മാറി നിൽക്കാം.
കാശിയോടൊപ്പം അയാൾ ആ മുറിയിലേക്ക് കയറി.
മോനെ, അരുന്ധതി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വൃത്തിയേറ്റ സ്ത്രീയാണ്.
അയാൾ ഓരോ നുണക്കഥകൾ കാശിക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. താൻ നുണ പറയുന്നു കേട്ട് അവന്റെ മുഖത്ത് കലിവിടുന്ന കണ്ട് ദാമോദരൻ പകയോടെ പുഞ്ചിരിച്ചു.
ഞാനിതൊന്നും നിന്നോട് പറഞ്ഞു, അവരറിയരുത്, എന്നെ അവര് വെച്ചേക്കില്ല.
അയാൾ തൊഴുകയോടെ പറഞ്ഞു.
അങ്കിളിന് ആ സ്ത്രീക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഇത് കാശിയുടെ ഉറപ്പാണ്.
അവർ ഇരുവരും പുഞ്ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ദാമോദരന് അവനെ ഞെക്കി കൊല്ലാൻ തോന്നി. ജാനി ഹാളിലേക്ക് വരുമ്പോൾ ദാമോദരന് കാശി റൂമിൽ നിന്ന് സംസാരിച്ചു വരികയായിരുന്നു. കാശി കയ്യിൽ വാച്ച് കിട്ടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിൽ വിരലോടിച്ചതിന് ശേഷം മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് നേരെ നോക്കിയത് ജാനിയായിരുന്നു.
അപ്പോൾ ശരി അങ്കിളെ,
അയാളുടെ പുറത്തൊട്ടിക്കൊണ്ട് കാശി പറഞ്ഞു.
ശരി മോനെ.
അവനോട് യാത്ര പറഞ്ഞ് ദാമോദരൻ പുറത്തേക്ക് മെല്ലെ നടന്നു.
കാശിയേട്ട് അയാളോട് കൂട്ടായോ?
അയാളൊരു പാവാണ്. കുറ്റബോധം കൊണ്ട് നീറുകയാണ് പാവത്തിന്റെ മനസ്സ്. അരുന്ധതി അമ്മ ചെയ്ത ഒരുപാട് തെറ്റുകൾ അയാൾ എനിക്ക് പറഞ്ഞു തന്നു.
എനിക്ക് അങ്ങനെയും തോന്നുന്നില്ല, അരുന്ധതി അമ്മയുടെ ടീമാണ് അയാൾ,
ജാനി വെറുപ്പോടെ പറഞ്ഞു.
ജാനി, ഒരാൾക്ക് കുറ്റബോധം ഉണ്ടായാ പിന്നെ എന്തിനാണ് അയാളോട് നമ്മൾ ദേഷ്യം കാണിക്കുന്നത്?
ദേ കാശിയേട്ടാ, അയാൾക്ക് ഏട്ടനെ ഉപദ്രവിച്ച് ഏട്ടൻ മറന്നോ?
അങ്ങനെയാണെങ്കിൽ നീ എന്നെ ദ്രോഹിച്ചിരുന്നല്ലോ, എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ?
അവളെ ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ കാശി ചോദിച്ചു. അവൻ ചോദിച്ചു കേട്ട് ജാനി മെഴുന്നിലൂടെ അവനെ നോക്കി.
അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞവണ്ണേ.
പോടാ, നീ എന്നോട് മിണ്ടണ്ട.
അവനെ തള്ളിമാറ്റി അവൾ ഗോവണിക്കാരൻ നോക്കിയപ്പോൾ കാശി അവളുടെ ഇടുപ്പിൽ കൈചുറ്റി അവനിലേക്ക് അടുപ്പിച്ചു.
പോടാ, എനിക്ക് നിന്നെ കാണണ്ട.
അവനെ തള്ളിമാറ്റി അവൾ ഗോവണിക്കാരി ഓടി.
എന്നാ പോ.
അവൻ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു പോകുന്ന കണ്ട് ജാനി ചാടിത്തുള്ളി മുകളിലേക്ക് പോയി. ദാമോദരൻ റോഡിൽ കിടക്കുന്ന കാറിനടുത്തേക്ക് ഓടിച്ചെന്നു.
എടാ, അവർ നിന്നെ കണ്ടോ? ഇല്ല, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു.
ദാമോദരൻ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു.
നീ എന്താ കിടക്കുന്നേ?
നഖം കടിച്ച് ടെൻഷനോടെ ഇരിക്കുന്ന അയാളോട് ആനന്ദ് ചോദിച്ചു.
പിന്നെ പുലിമടയിൽപ്പെട്ടൊരു അവസ്ഥയായിരുന്നു, നീയൊക്കെ.
ദേഷ്യം കടിച്ചമർത്തി പകുതി പറഞ്ഞ് ദാമോദരൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് ടവലെടുത്ത് മുഖം ഒന്നാകെ തുടക്കുന്നതിനൊപ്പം ഇടത് ചെവിയും തുടച്ചു. അവരുടെ കാറ് വേഗത്തിൽ ചീറിപ്പാഞ്ഞു. രാത്രി കാശിയും കൂട്ടുകാരും കൂടി ഗ്യാരേജിൽ ഇരിക്കുകയായിരുന്നു. ഫോൺ വന്നപ്പോൾ കാശി സംസാരിക്കാനായി മാറിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അജു കാശിയെ പുറകിലൂടെ വന്ന് ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മവച്ചു. കാശി ചെവിയിൽ നിന്ന് ഫോണെടുത്ത് അവനെ നോക്കി.
ജാനിയോടാണോ സംസാരിക്കുന്നത്?
അജു അവൻ്റെ വയറ്റിലേക്ക് മെല്ലി ഇടിച്ചുകൊണ്ട് ചോദിച്ചു.
ആ, എങ്ങനെ മനസ്സിലായി? ഈ മുഖം ചുവന്ന് കണ്ട എനിക്കറിഞ്ഞൂടെ?
അജു താടിയിൽ പിടിച്ച് പറഞ്ഞപ്പോൾ കാശി പുഞ്ചിരിച്ചു. കാശിയുടെ തോളിൽ പിടിച്ച് അജു കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും മദ്യപിക്കുമ്പോൾ ജോയും കാശിയും സംസാരിച്ചിരുന്നു.
ഇത് ഒരുമാതിരി പണിയാണ് കേട്ടോ കാശി, ഞങ്ങളൊക്കെ കുടിക്കാനെത്തി, നീ ഇവനും കുടിക്കാതിരിക്കുന്നത്,
അജു അവരോട് പറഞ്ഞു.
ഞങ്ങൾ രണ്ടുപേരും ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞല്ലേടാ.
കാശി പെപ്സി ചുണ്ടോട് ചേർത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കുടിച്ചതിന്റെ ബാക്കി ജോ കുടിക്കാൻ തുടങ്ങി.
അല്ല ജോ, നീ എന്തിനാ ഇവന്റെ ബാക്കി എപ്പോഴും കുടിക്കുന്നത്? ഒരുമാതിരി മനുഷ്യന്റെ ബാക്കി ചില ചൊക്കിളിപ്പട്ടികൾ ഭക്ഷിക്കുന്ന പോലെ.
അജു ജോയെ പരിഹസിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തെ ചിരിമങ്ങിയെങ്കിലും ജോ പുഞ്ചിരിയോടെ കാശിയെ നോക്കി.
അതേടാ, എന്റെ കാശിയുടെ പുറകിൽ നിൽക്കാനാ എനിക്കിഷ്ടം. അവന്റെ കാൽ ഇടറാതിരിക്കാനാ നിഴൽ പോലെ കൂട് നടക്കുന്നത്. എന്നിൽ നിന്ന് അവനൊരു മോചനം വേണമെങ്കിൽ മരണം എന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരും.
ജോ പറഞ്ഞു നിർത്തിയതും കാശി അവനെ കെട്ടിപ്പിടിച്ചു. ജോ കാശിയുടെ മുടിയിൽ തലോടിയിരിക്കുമ്പോൾ ചാർലിയും ജോണിയും അവരുടെ സ്നേഹം കണ്ട് മിഴികൾ തുടക്കുമ്പോൾ അജു മുഖത്ത് ചിരിവരുത്തി ഉള്ളിൽ അവരുടെ സൗഹൃദം കണ്ട് അസൂയപ്പെടുകയായിരുന്നു.
കുറച്ചു കഴിഞ്ഞ് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അജു ഗ്യാരേജിൽ നിന്നിറങ്ങി. അവൻ നേരെ പോയത് ആനന്ദിന്റെ വീട്ടിലേക്കാണ്. അവിടെ ആനന്ദിനൊപ്പം അവന്റെ അച്ഛനും ചെറിയച്ഛന്മാരുണ്ടായിരുന്നു. അജു ആനന്ദിന്റെ അരികിൽ പോയിരുന്നു.
നീ എവിടെയായിരുന്നു അജു?
ഞാനോ ഗ്യാരേജിൽ പോയിരുന്നു.
അവനത് പറയുമ്പോൾ അവന്റെ മെഴുകൾ നിറയുന്ന അയാൾ ശ്രദ്ധിച്ചു.
നീ കരഞ്ഞോ? കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു.
ആനന്ദ് അവന്റെ കൈ പിടിച്ചോട് ചോദിച്ചു. അജു ഒന്നും പറയാതെ സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഗ്യാരേജിൽ നിന്ന് പോരുമ്പോൾ നടന്ന സംഭവം ആലോചിച്ച് കണ്ണടച്ചു. അജു കാശിയും കൂട്ടുകാരും മുമ്പിൽ കേക്ക് കൊടുന്നു വെച്ചതും തന്റെ കൈ പിടിച്ച് കേക്ക് മുറിപ്പിച്ചതും തന്നെ ഗിഫ്റ്റുകൾ കൊണ്ട് മൂടിയതും അവൻ ഓർത്തു.
അജു!
ആനന്ദ് തോൽപ്പിടിച്ച് വിളിക്കിയപ്പോൾ അവൻ ഞെട്ടലോട് ഉണർന്നു.
എന്താണ്, എന്തു പറ്റി?
അങ്കിള്, നിങ്ങൾ എന്തിനാ എന്നെ ചീത്തയാക്കി? അജുവിന്റെ സ്വരം ഇടറിയുന്നു.
നീ എന്താടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്?
എങ്ങനെ പറയാതിരിക്കും ആനന്ദേ, ആ ചെറ്റകളുടെ കൂടെ കുറച്ചു നേരം ഇരുന്നപ്പോ അവന്റെ മനസ്സ് മാറി.
ദാമോദരൻ മദ്യം നുണഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഒന്നും മിണ്ടാണ്ടിരിക്കുവോ?
അജു ദാമോദരനോട് പൊട്ടിത്തെറിച്ചു. ദാമോദരൻ അവനോട് ചൂടാവാൻ നിന്നപ്പോൾ ആനന്ദ് വേണ്ടെന്ന് കൈകാണിച്ചു.
മോനെ, അവർ നമ്മുടെ ശത്രുക്കളാണ്.
അവരുടെ കൂടെ നടക്കുമ്പോ നീ എന്തിനാ മനസ്സിലെ പക മറക്കുന്നത്?
നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം. അത് നമ്മൾ എന്ത് നെറുകെട്ട കളിയിലൂടെയും നേടിയെടുക്കണം.
നിനക്ക് പണം വേണ്ടേ? ആഡംബര ജീവിതം വേണ്ടേ? അത് മാത്രം ആലോചിക്കുക.
അജു ഒന്നും ഇടാതിരിക്കുന്ന കണ്ട് ആനന്ദ് അവന് മദ്യം നൽകി. അവന്റെ ഉള്ളിൽ പക നിറച്ചുകൊണ്ടിരുന്നു. കാശിയുടെയും കൂട്ടുകാരുടെയും സ്നേഹവും സാമീപ്യവും കിട്ടുമ്പോൾ അജുവിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പലപ്പോഴായി ആനന്ദ് ശങ്കർ ദാമോദരൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് അവൻ എരിവ് കയറ്റിക്കൊടുത്ത് പക മനസ്സിൽ കയറ്റിക്കൊടുക്കുകയാണ് അവർ ചെയ്തിരുന്നത്. ഒരിക്കൽ കാശിയുടെ നെഞ്ചിൽ ജാനിയാണെന്ന് ജോ ബോക്സിൽ ടാറ്റുവിന്റെ ഫോട്ടോ വെക്കുന്നത് അജു ഒളിഞ്ഞിന്ന് കണ്ടു. ജോ പോയപ്പോൾ അജു ആനന്ദിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആനന്ദ് കൊടുത്ത പാമ്പുള്ള ബോക്സ് അയാളിൽ നിന്ന് വാങ്ങി ഗ്യാരേജിൽ ജോ കവർ ചെയ്ത് വെച്ച ബോക്സ് മാറ്റി. പകരം പാമ്പുള്ള ബോക്സ് വെച്ചത് അജുവായിരുന്നു. ടെൻഷൻ കയറിയപ്പോൾ അജു ആനന്ദിനെ വിളിച്ച് പഴയ ബോക്സ് തന്നെ വെച്ചാലോ എന്ന് ചോദിച്ചു. പക്ഷേ ആനന്ദ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ജോ പാമ്പുള്ള ബോക്സ് എടുത്തുപോയിരുന്നു. ടാറ്റു ഉള്ള ബോക്സ് അഴിച്ചു മാറ്റി അതിനുള്ളിലെ ടാറ്റുവിന്റെ ഫോട്ടോസ് എടുത്തു. സിദ്ധു ബാഗുമായി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ കാശിയും കൂട്ടുകാരും അവനെ സംശയിച്ചു. അതിന് അജു എരിവ് കയറ്റി കൊടുക്കുകയും ചെയ്തു. അജു വാ തോരാതെ മദ്യപിച്ചുകൊണ്ടിരുന്നു. മദ്യപിക്കുന്നതിനിടയിൽ അജു ജോയ് ശ്രീയും തമ്മിലുള്ള പ്രണയം വെളിപ്പെടുത്തി.
ഏ, നിനക്കെങ്ങനെ അറിയാം അവർ തമ്മിൽ പ്രണയാണെന്ന്?
ആനന്ദ് അവന്റെ തോളിൽ പിടിച്ചു ചോദിച്ചു.
ജോണിയും ജോയും പറയുന്നത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാണ്.
അജു മദ്യത്തിന് പുറത്തെ സോഫയിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു. ശേഖരനെ തകർക്കാൻ അടുത്ത ആയുധം കിട്ടിയതുപോലെ ആനന്ദ് ശങ്കർ ദാമോദരനും അനിയന്മാരും ഉറക്കെ അട്ടഹസിച്ചു. കിടക്കാൻ നേരമായപ്പോൾ ജാനി കാശിയെ തിരിഞ്ഞ് താഴേക്ക് പോയി. മഹിയുടെ റൂമിൽ കാശി ഉണ്ടെന്ന് അപ്പു പറഞ്ഞപ്പോൾ ജാനി അങ്ങോട്ട് ചെന്നു. മഹി സൂര്യയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു.
ഹാ കാശി, നിന്റെ ഭാര്യ ഹാജരായി. എന്റെ ജാനമ്മോ, അവനൊന്ന് സമാധാനം ഇരുന്നോട്ടെന്നേ. നീ ഏത് നേരവും ഇങ്ങനെ പുറകെ നടക്കാതെ പോയ പോയ അയ്യട മതി, സമാധാനത്തോടെ ഇരുന്ന് കാശിയുടെ വന്നേ. ടൈം എത്രയാന്ന വിചാരം? എഴുന്നേറ്റ് എഴുന്നേൽ കേട്ടാ.
മഹിയുടെ മടിയിൽ കിടക്കുന്ന അവനെ ജാനി കൈകൊണ്ട് തൊട്ടുവലിച്ചുകൊണ്ടിരുന്നു.
ഒന്ന് പോയ ജാനി,
കാശി അവിടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരുടെയും ഇടയിൽ വെച്ച് അവൻ ചൂടായപ്പോൾ ചമ്മൽ മറച്ചു വെച്ച് അവൾ പുറത്തേക്ക് പോയി. കാശി കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നു. ആദിയുടെ റൂമിൽ കുട്ടികളുടെ ശബ്ദം കേട്ട് കാശി അങ്ങോട്ടേക്ക് ചെന്നു. കുട്ടികൾ റൂമിൽ ഓടിക്കളിക്കുകയാണ്. കാവ്യയും ഗീതയും സംസാരിച്ചിരിക്കുകയാണ്. ജാനി ബെഡിൽ കിടക്കുകയായിരുന്നു. കാശിയെ കണ്ടതും ജാനി ചുണ്ടുകൂട്ടി മിഴികൾ അവനിൽ നിന്ന് തിരിച്ചു. അവൻ മിണ്ടാൻ വരുമെന്ന് ജാനി കരുതിയെങ്കിലും അവൻ അപ്പുവിനെ എടുത്ത് കൊഞ്ചിച്ചതിനു ശേഷം താഴെ ഇറക്കുകയാണ്. കാശി തന്നെയൊന്നും നോക്കുപോലും ചെയ്യാതെ പോകുന്ന കണ്ടപ്പോൾ ജാനിയുടെ മിഴികൾ നിറഞ്ഞു. കരച്ചിൽ വന്ന് ചുണ്ടുകൾ വിറച്ചു. കാശി റൂമിന് വെളിയിലേക്ക് പോകുമ്പോൾ മുഖം തിരിച്ച് ബെഡിൽ കിടക്കുന്ന അവളോട് മിഴികൾ ചിമ്മി കാണിച്ചു. അവനോട് തോന്നിയ പിണക്കമെല്ലാം ആ നിമിഷം അവളിൽ നിന്ന് ഇല്ലാതെയായി. ജാനി അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തു വന്നിരുന്ന ഗീതയെ കെട്ടിപ്പിടിച്ച് കിടന്നു. കാശി റൂമിൽ നിന്ന് പോയി. ശ്രീരാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. നടന്നു പോകുന്ന അവൾ അല്പം ദൂരെ കാത്തിരിക്കുന്ന ജോയുടെ ബൈക്കിൽ പോയി കയറി. ആളൊഴിഞ്ഞൊരിടത്തെത്തിയപ്പോൾ അവൻ ബൈക്ക് നിർത്തി. ശ്രീ ബൈക്കിൽ നിന്നിറങ്ങി.
ജോച്ച, എന്താ കാണണമെന്ന് പറഞ്ഞ്?
ഒന്നുമില്ല, കാണണമെന്ന് മോഹം തോന്നി.
എപ്പോ മുതൽ?
അവൾ പുരികുമ്പോക്കി ചോദിച്ചു.
നിന്നെ കണ്ടപ്പോ മുതലാണ്.
അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റി അടുത്തേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു.
ജോച്ച, എന്നെ എന്നാ വീട്ടിൽ വന്ന് ചോദിക്കുന്നത്?
വൈകാതെ വരാം ശ്രീമോളെ. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു.
എന്താ ജോച്ച കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ?
ഒന്നുമില്ലടാ, കുറെ ആയില്ലേ നിന്നെ ഇപ്പൊ അടുത്ത് കണ്ടിട്ട്. സന്തോഷം കൊണ്ട് കരഞ്ഞതാ.
അവൻ മെഴുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു.
അയ്യേ, എന്താ ജോച്ച ഇത്? ഞാനില്ല കൂടെ.
ശ്രീമോൾ, നമ്മൾ ഒന്നിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അവൻ അവളുടെ കൈ പിടിച്ചു ചോദിച്ചു.
ജോച്ച, എനിക്ക് സങ്കടം വരുട്ടോ, ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ.
എന്നാലും പറ, നിന്റെ അച്ഛൻ വേറെ വിവാഹം കഴിപ്പിച്ച, നീ എന്നെ മറക്കുക.
അതിനൊന്നും ശ്രീ കാത്തു നിൽക്കില്ല ജോച്ച. എന്റെ വീട്ടുകാരൻ എന്നെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയും.
അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. ആ, നീ പോയ ഞാനും വരും നിന്റെ കൂടെ.
ജോയുടെ തൊണ്ടയിടറി. കരഞ്ഞുകൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പുണർന്നു. രാത്രി ടി വി കണ്ടിരിക്കുന്ന സ്ത്രീയെ ശേഖരൻ റൂമിലേക്ക് വിളിപ്പിച്ചു.
എന്താ അച്ഛ വിളിച്ചേ?
ജനലടികൾ പിടിച്ചിരിക്കുന്ന ശേഖരനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ കൊഞ്ചനോട് ചോദിച്ചു. ശേഖരൻ മകളുടെ കൈകൾ വേർപ്പെടുത്തി ടേബിളിന് മുകളിൽ വെച്ച കവറെടുത്തു. അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് അവൾക്ക് നേരെ കാണിച്ചു.
എന്താടി ഇത്?
ജോ അവളുടെ നെറ്റി രാവിലെ വഴിയിൽ വെച്ച് ചൂണ്ടിച്ചതും അവർ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോസുമായിരുന്നു ശേഖരന്റെ കയ്യിൽ.
അത് അച്ഛ,
അവൾ വിക്രോട് പറഞ്ഞതും ശേഖരന്റെ കൈ ആദ്യമായി അവളുടെ കവളിൽ പതിഞ്ഞു.
അസത്ത്, ഇതിനായിരുന്നോടി നിന്നെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയത്?
അവളുടെ കവളിലേക്ക് അടിച്ചുകൊണ്ട് അയാൾ കലിയോടെ പറഞ്ഞു.
സോറി അച്ഛേ, ഞങ്ങൾ സ്നേഹിച്ചു പോയി.
ശ്രീമോൾ അയാളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ലക്ഷ്മിയും കാവ്യയും ജാനിയും ഗീതയും സച്ചിയും റസിയും ഓടി വന്നു.
ഏട്ടാ, എന്തിനാ മോളെ തല്ലുന്നത്?
ലക്ഷ്മി മകളെ കൈകൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ ചെന്നെങ്കിലും ശേഖരൻ അവരെ പിടിച്ചു മാറ്റി.
തൊട്ടുപോകരുത് അവളെ.
എന്താ ഏട്ടാ, എന്തുണ്ടായേ?
നീ മിണ്ടരുത്. പെൺകുട്ടിയെ നല്ല രീതിയിൽ വളർത്തുന്നതിൽ നിനക്കും എനിക്കും പഴച്ചു. കുടുംബത്തിന് ചീത്ത പേര് കേൾപ്പിച്ചു ഈ അസത്ത്. ഈ പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായി, അല്ലെങ്കിൽ കാണിച്ചു തന്നേനെ ആ ഫോട്ടോസോടുകൂടി ഞാൻ.
ഏത് ഫോട്ടോസ്?
അപ്പോഴാണ് ശേഖരൻ കയ്യിൽ മറച്ചു പിടിച്ചിരുന്ന ഫോട്ടോസ് ലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ലക്ഷ്മി ഫോട്ടോസ് അയാളിൽ നിന്ന് പിടിച്ചു വാങ്ങി. ആ ഫോട്ടോസ് കണ്ടതും കരഞ്ഞു നിൽക്കുന്ന സ്ത്രീയെ ലക്ഷ്മി കൈകൊണ്ട് അടിക്കാൻ തുടങ്ങി. മനസ്സ് വേദനിച്ച് അവളെ തല്ലുന്ന ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോസ് നിലത്തേക്ക് വീണു. ഗീതയും കാവ്യയും ജാനിയും റസിയും ലക്ഷ്മിയെയും സ്ത്രീയെയും അടർത്തി മാറ്റുന്നതിനിടയിൽ ഫോട്ടോസ് കണ്ട് ഞെട്ടലോട് നിന്നു. സ്ത്രീയുടെയും ലക്ഷ്മിയുടെയും കരച്ചിൽ കേട്ട് റൂമിലേക്ക് വന്ന കാശിയുടെ അടുത്തേക്ക് ഫാനിന്റെ കാറ്റിൽ ഫോട്ടോസ് പാറിപ്പോയി. നിലത്ത് കിടക്കുന്ന ഫോട്ടോസ് തരിപ്പോടെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ട് എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായെങ്കിലും ശേഖരൻ കോപത്തോടെ അവന്റെ അരികിലേക്ക് ചെന്നു. ഫോട്ടോസ് കണ്ട് കലിയോടെ അവൻ സ്ത്രീയെ നോക്കി നിൽക്കുകയായിരുന്നു.
ഇതാണോടാ നിന്റെ സുഹൃത്തുക്കൾ? ഇവനെയാണോടാ നീ ഇത്ര ദിവസം ഈ വീട്ടിൽ കൊണ്ടുവന്നത്? ഞങ്ങളെ പ്രണയിച്ചപ്പോ തൃപ്തിയായില്ലടാ നിനക്ക്?
അച്ഛൻ ഷർട്ടിന്റെ കൊള്ളൽ പിടിച്ച് വലിച്ചു ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൻ തലകുനിച്ചു നിന്നു. അപ്പോഴേക്ക് അവന്റെ ചേട്ടന്മാരും അങ്ങോട്ട് വന്നു. ശേഖരൻ പറയുന്നു കേട്ട് അവർ തരിച്ചു നിന്നു. നിലത്ത് കിടക്കുന്ന ഫോട്ടോസ് കണ്ട് അവരും എന്തു പറയണമെന്നറിയാതെ പരസ്പരം നോക്കി.
നാളെ നിന്റെ വിവാഹം ഞാൻ നടത്തും. നാളെ ശിവക്ഷേത്രത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ എന്റെ ആമിയുടെ മകൻ തേജസ് താലി കെട്ടും.
ശേഖരന്റെ വാക്കുകൾ കേട്ട് ജാനിയും കാശിയും നേരെ നോക്കിയത് റസിയായിരുന്നു. നിറഞ്ഞ മിഴിയോടെ റസി അടുത്ത് നിൽക്കുന്നത് കണ്ട് ജാനിയുടെ നെഞ്ചു പിടഞ്ഞു.
ഞാൻ സമ്മതിക്കില്ല. ആരും ഞാൻ വിവാഹം കഴിക്കില്ല, കഴിക്കില്ല, കഴിക്കില്ല.
ഒരു പ്രാന്തിയെ പോലെ അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. അവൾ പറയുന്ന കേട്ട് ശേഖരന്റെ നെഞ്ചു പിടഞ്ഞു. ശ്രീ മഹിയെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
അച്ഛ, നമുക്കിത് നടത്തിക്കൂടെ? അവൻ നല്ല പയ്യനല്ലേ?
മഹി ശേഖരനോട് കേണോട് ചോദിച്ചു.
മഹി, സ്ഥിരബുദ്ധി പോയോ നിനക്ക്? എന്റെ മകൾ ആര് വിവാഹം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. തേജസ്സും അവളും തമ്മിലുള്ള വിവാഹം നടക്കൂ, ഞാനത് നടത്തും. വീട്ടിൽ കയറി വന്ന് പെൺകുട്ടികളെ വശത്താക്കുന്നു, കൊന്നു കളഞ്ഞാലവരെ.
ശേഖരൻ കളിയടങ്ങാതെ പുറത്തേക്ക് പോയി. റസി ആരെയും നോക്കാതെ റൂമിൽ നിന്ന് പോയപ്പോൾ ജാനി പിന്നാലെ പോയി. ജാനി ഓടിപ്പോയി അവളുടെ കൈ പിടിച്ചു.
റസി, വിഷമിക്കാതെ, എല്ലാം ശരിയാവും.
ശ്രീമോളും ജോയും ഒന്നിക്കും, അതുപോലെ നീയും തേജസ്സും. ജാനി പറഞ്ഞതും റസി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
ജാനിത്ത, തമാശയോടെയാണെങ്കിലും മാളൂട്ടി പറഞ്ഞതാ നേര്. ഞാനൊരിക്കലും എന്നെ നിലമറന്ന് തേജസ്സിനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. റാണിയാവാനൊന്നും കൊതിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ഒരുപാട് തേജസ്സിനെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴോ മനസ്സിലായത് ഞാനൊരു സ്വപ്നലോകത്തായിരുന്നെന്ന്. അറിയിക്കാത്തത് ആഗ്രഹിച്ചത് ഒരിക്കലും ഈ കുടുംബത്തോട് ഞാൻ ഇങ്ങനെയൊരു നന്ദികേട് ചെയ്യാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കണം, എന്റെ പൊട്ടമുതിക്ക് പറ്റിപ്പോയത്. തൊഴുകൈയോടെ പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോന്ന് കണ്ട് ജാനി നിറഞ്ഞ മിഴിയോടെ തിരിഞ്ഞതും കാശിയും മാളൂട്ടിയും എല്ലാം കേട്ടു നിൽക്കുന്നതാണ് കണ്ടത്. ജാനി അടുത്തേക്ക് ചെന്നതും മാളൂട്ടി റെസി പറഞ്ഞതോർത്ത് ജാനിയുടെ തോളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കാശി അരികിൽ നിന്ന് പോവാൻ നിന്നതും ജാനി അവനെ കൈപിടിച്ചു. കാശിയേട്ട, ജോയോട് ദേഷ്യപ്പെടരുത്. കാശി ദേഷ്യത്തോടെ കൈകൊടിഞ്ഞ പുള്ളന്റേക്ക് ആരുമ്പോൾ റെസി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്ന കണ്ട് കാശിയുടെ നെഞ്ചു പിടഞ്ഞു. കാശി ബുള്ളറ്റ് അതിവേഗത്തിൽ ഓടിച്ചു പോകുന്ന് ജാനി ഭയത്തോട് നോക്കി നിന്നു. റെസി വീട്ടിലേക്ക് ഓടിച്ചെന്ന് റൂമിലേക്ക് കയറി വാതിലടച്ചു. ഉമ്മയും ഉപ്പയും അടുക്കളയിലായിരുന്നു. കുറേ നേരം നിശബ്ദമായി കരഞ്ഞു. അവൾക്ക് മരിക്കാൻ തോന്നിപ്പോയി. അവൾ ഫാനിലേക്ക് നോക്കി ഒരു നിമിഷം ഇരുന്നു. പിന്നെ അലമാരി തുറന്ന് സാരി എടുത്തു. സാരിയിൽ മുഖം പൊത്തി അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. ശേഖരൻ ഹംസയോടൊപ്പം ഗാർഡനിലെ ചേറിലിരിക്കുകയായിരുന്നു. ചന്ദ്ര, നീ കരയാതെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം.
എന്തു മനസ്സിലാക്കാൻ ഹംസാക്ക, തല്ലുന്നതിനടുക്ക് മോള് പറയാ, കൊച്ചിലെ മുതൽ തുടങ്ങിയ ബന്ധാണിതെന്ന്. എന്നെ നെഞ്ച് പെടഞ്ഞു പോയി അത് കേട്ടപ്പോ. ഇതിനാണോ അവളെ ഞാൻ വളർത്തി വലുതാക്കി? എന്റെ ആമി മോള് പോയത് ഇപ്പോഴും ഓർത്ത് കരയു എന്റെ അച്ഛൻ. അതേ അവസ്ഥയിലാണ് ഞാനിപ്പോ. ആ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഇല്ലാണ്ടായി പോയി.
ശേഖരൻ മുഖം പുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
സാരല്ല ചന്ദ്ര, കരയല്ലേ. ഇക്ക, എനിക്കെന്റെ കുഞ്ഞിന്റെ സന്തോഷം അവലത്. അവളെ വിവാഹം ചെയ്യുന്ന വരനെ പറ്റി എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നുപോലും അവനില്ല. ഉയർന്ന ജോലിയും വിദ്യാഭ്യാസവും അങ്ങനെ ഒന്നും അവനില്ല. പിന്നെ അവനുള്ളൊരു കാര്യം, എന്റെ കാശി അവന് ജീവനാണെന്നുള്ളതാണ്. എന്റെ കൊച്ചു ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവന്റെ കണ്ണിൽ നിന്ന് വ്യക്തമാണ്. അവനോട് എനിക്ക് ചൂടാവേണ്ടി വന്നു. ഇനിയിപ്പോ സമ്മതിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ആ മുഖംമൂടിക്കാർ അയച്ചെന്ന ഫോട്ടോസാണത്. അവനാണ് ഇത് അയച്ചതെന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞ നാളെ ഈ നാട് മുഴുവൻ ആ ഫോട്ടോസ് നിരത്തി ഒട്ടിക്കൊന്ന അവൻ പറഞ്ഞത്, ശേഖരൻ പല്ലിറുമ്മിക്കൊണ്ട് പറഞ്ഞു. കാശിനാഥൻ ഗ്യാരേജിലേക്ക് ചെല്ലുമ്പോൾ ജോയും കൂട്ടുകാരും സംസാരിച്ചിരിക്കുകയായിരുന്നു.
ആ കാശി, നീ വന്നോ? അവൻ വേഗത്തിൽ വരുന്ന കണ്ട് ജോ എഴുന്നേറ്റോട് പറഞ്ഞു.
നീ വന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ജോ അവനടുത്തേക്ക് വരുമ്പോൾ പറഞ്ഞു.
എന്നു മുതൽ തുടങ്ങിയടാ നീ എന്റെ പെങ്ങളെ പ്രണയിക്കാൻ?
അവന്റെ കവിളിലേക്ക് ശക്തിയിൽ അടിച്ചുകൊണ്ട് കാശി ചോദിച്ചതും ജോ ഭയത്തോടെ കവിളിൽ പിടിച്ചു നിന്നു. തേജസ്സും ജോണിയും കാശിയെ തടഞ്ഞു.
അത് കാശി, ഞാൻ നിന്നോട് പറയാൻ നിൽക്കുമായിരുന്നു.
ജോ വിക്കലോടെ പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞോടാ, നീ പറഞ്ഞോന്ന്. ഉടുതുണി പോലെ കൂടെ കൊണ്ട് നടന്നതല്ലട നിന്നെയാണ്. എന്റെ അച്ഛന്റെ മുമ്പിൽ തലകുമ്പിട്ട് ഞാൻ ആദ്യമായി നിന്നു.
തേജസ്സും ജോണിയും ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന കാശി ജോയെ ചവിട്ടി. എല്ലാം കണ്ണിൽ നിൽക്കുന്ന അച്ഛൻ പുറത്ത് വിഷമം കാണിച്ച് ഉള്ളിൽ ചിരിച്ചു.
കാശി, എന്നോട് ക്ഷമിക്കണ. ഞങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണ്. ഞാനെല്ലാം പറയാനിരിക്കുമായിരുന്നു. ഇത്രയും നാളും പറയാതിരുന്ന് പേടിച്ചിട്ടാണ്.
ചാർലി നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ച ജോ കാശി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
മിണ്ടരുത്, നീ കാണേണ്ട എനിക്ക് നിന്നെ. ഇന്നത്തോളം നിർത്തിക്കോ. നീ എല്ലാം അവളോടുള്ള പ്രേമവും എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പും നാളെ തേജസ് അവളും തമ്മിലുള്ള വിവാഹം അച്ഛൻ നടത്താൻ പോവാ.
കാശി പറഞ്ഞു കേട്ട് തേജസ്സും ജോയും ഒരുപോലെ സ്തബ്ധരായി.
കാശി,
ജോയുടെ തൊണ്ടയിടുന്നു.
ഓടാ പോവാൻ, എനിക്ക് കാണേണ്ട നിന്നെ.
കാശി തള്ളുമ്പോൾ എല്ലാം തകർന്നവൻ പോലെ ജോ പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു.
ഡാ കാശി, അവളെനിക്ക് തരുവാടാ. പൊന്നുപോലും നോക്കിക്കോളാം. ഞാൻ തെറ്റാടാ ചെയ്ത്, സ്നേഹിച്ച പെണ്ണിന് പറക്ക പയ്യണ. നീ കൂടി എന്നെ തള്ളി പറഞ്ഞ ഞാൻ ജീവിച്ചിരിക്കില്ല. കാശി, നീ പോയി ചാവടാ. ചാവുന്നതിനേ നല്ലത്, പോടാ.
കാശി കരഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു. ജോ ഒന്നും മിണ്ടാതെ ബൈക്കിലേക്ക് കയറി. അവന്റെ വണ്ടി അകന്നു പോകുമ്പോൾ കാശി വേദന കടിച്ചമർത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.